എഴുതിയ ലേഖനം പത്താം അധ്യായത്തിന്റെ പത്താം വാക്യം, ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 10. നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലായി കഴിച്ച ശരീരയാഗം എന്ന വിഷയത്തെ പറ്റി ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോട് അവരുടെ പ്രധാന അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പഠിക്കുന്നത് നല്ല മാർക്ക് വാങ്ങുവാനാണോ അതോ ദൈവനാമ മഹത്വത്തിനാണോ? എന്ത് മറുപടി പറയണമെന്നറിയാതെ കുട്ടികൾ ചിന്താകുലരായി ഇരുന്നപ്പോൾ അതിലൊരു ബാലൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സർ, റാങ്ക് ഏതാണെന്നറിയുവാൻ വീട്ടിലുള്ളവരും മറ്റുള്ളവരും ആകാംക്ഷ കാണിക്കുന്നതിനാൽ ആ ചിന്തയോടാണ് ഞാൻ ഇതുവരെയും പഠിച്ചത്. പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ദൈവം നാമ മഹത്വത്തിനാകണം എന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആർക്കും അറിയുകയില്ലായിരുന്നു. ഈ മറുപടി വളരെ സത്യസന്ധമായിട്ടുള്ളതായിരുന്നു. അതിനാൽ ആ പ്രധാന അധ്യാപകൻ ആ ബാലനോട് പറഞ്ഞു, മോനെ, കുഞ്ഞു പറഞ്ഞത് ശരിയാണ്. പലരും അവരുടെ തിരച്ചിലുകൾ സത്യമറിയാതെ തന്നെ നടത്തുന്നു. ഏത് ചെറിയ കാര്യമായാലും നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ദൈവം എന്തു പറയുന്നു എന്ന് ചിന്തിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രവർത്തിച്ചാൽ വേണ്ടാത്തിടത്ത് നിങ്ങൾ ഒരിക്കൽ എത്തുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. അതായത്, കുഞ്ഞുങ്ങളാകുന്ന നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ദൈവം എന്ത് പറയുന്നു എന്ന് ചിന്തിച്ച് ആലോചന ചോദിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ വേണ്ടാത്തിടത്ത് നിങ്ങൾ ഒരിക്കലും എത്തുകയില്ല. സൺഡേ സ്കൂൾ അധ്യാപകൻ നൽകിയ മറുപടി കുഞ്ഞുങ്ങൾ വളരെ വിലയേറിയതായി ഏറ്റെടുത്തു. ഇത് നമ്മൾ പ്രായമുള്ളവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മഹത്വ പ്രഭുവായവൻ ലോക ജനതയ്ക്ക് വേണ്ടി ഒരിക്കലായി ഒരു യാഗം, അതായത് ശരീരയാഗം നടത്തി. അതെന്തിനായിരുന്നു എന്ന് വേദപുസ്തകം, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ വായിച്ച വേദഭാഗവും വളരെ ഭംഗിയായി വ്യക്തമാക്കുന്നു. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്തിൽ നാം വിശുദ്ധീകരിക്കപ്പെടുവാനാണ് അവൻ ഒരിക്കലായി തൻ്റെ ശരീരത്തെ യാഗമാക്കിയതെന്ന് കാണാം. നമ്മെ അവൻ വീണ്ടെടുത്തത് വിലയേറിയ തൻ്റെ രക്തം, ആ നീതിമാന്റെ രക്തം അവസാന തുള്ളി വരെ നൽകിയതാണ്. ഈ പരമപ്രധാനമായ യാഗത്തെ വർഷത്തിൽ ഒരിക്കൽ ഓർത്താൽ മതി എന്നാണ് പലരുടെയും വിചാരം. വർഷത്തിൽ ഒരിക്കൽ വരുന്ന അവധി ദിവസങ്ങളോ ഉത്സവലഹരിയായോ എങ്ങനെയെങ്കിലും ഇത് ആഘോഷിക്കുവാനുള്ളതല്ല. ഒരിക്കലായി നടന്ന ഈ യാഗം വളരെ പ്രധാനപ്പെട്ട യാഗമാണ്. ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വ്യക്തികളെ വീണ്ടെടുക്കുകയും നിത്യ അവകാശമെന്ന വാഗ്ദത്തം നൽകുകയും ചെയ്യണമെങ്കിൽ പുതിയ ഒരു നിയമം ഉണ്ടായേ പറ്റുകയുള്ളൂ. ഒന്നുകൂടെ ഞാനത് പറയാം. എന്തുകൊണ്ടാണ് ഈ യാഗം, ഈ ഏകയാഗം, ഒരിക്കലായി നടന്ന യാഗം ഏറ്റവും പ്രധാനപ്പെട്ടതായത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വ്യക്തികളെ വീണ്ടെടുക്കുകയും നിത്യ അവകാശമെന്ന വാഗ്ദത്തം നൽകുകയും ചെയ്യണമെങ്കിൽ പുതിയ ഒരു നിയമം ഉണ്ടായേ പറ്റുകയുള്ളൂ. ഈ നിയമം ഒരു വിൽപ്പത്രമാണ്. വിൽപ്പത്രം ആർ എഴുതിയോ ആ ആളിൻ്റെ മരണശേഷം മാത്രമേ അത് പ്രാബല്യത്തിലാകെയുള്ളൂ. നമ്മുടെ പാപപരിഹാരത്തിന് അവൻ മരിച്ച ശേഷം, അല്ലെങ്കിൽ യേശു മരിച്ച ശേഷമേ വിൽപ്പത്രം പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഒരിക്കലായുള്ള ആ യാഗം നടന്നു കഴിഞ്ഞതാണ്. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 9:28 വാക്യത്തിൽ, ഹീബ്രൂ ചാപ്റ്റർ 9:28 വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഇത് നാം സദാസമയവും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആ ഓർമ്മയാണ് പാപത്തിൽ വീഴാതെ ഏത് നിമിഷവും നമ്മെ രക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് ശിഷ്യന്മാരെ പോലെ മറവി എല്ലാവർക്കും പറ്റി. യേശു പറഞ്ഞ വാക്കുകളെ മറന്ന് ഇന്ന് ക്രൈസ്തവ സഭകൾ കുരുത്തോലയും കുരിശിൻ്റെ വഴിയുമായി വർഷത്തിൽ ഒരിക്കലുള്ള ഒരാഘോഷമായി ഇതിനെ മാറ്റുന്നു. അത്രയുമേ ചിലർക്ക് ഈ യാഗത്തെ പറ്റി ഓർമ്മയുമുള്ളൂ, അവരത്ര ഓർക്കുന്നുമുള്ളൂ. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:5-6 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആർക്ക് വേണ്ടിയാണ് ഇത് ആഘോഷിക്കുന്നത്? യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകളോട് ദൂതന്മാർ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ദൂതന്മാർ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. എത്ര വ്യക്തമായാണ് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്. അതെ, ജീവനുള്ളവനെ അത്രേ മരിച്ചവരുടെ ഇടയിൽ ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്നത്. ഒഴിഞ്ഞ കല്ലറ കാണിച്ച സ്ത്രീകളോട് ദൂതൻ പറഞ്ഞ്, നിങ്ങൾ വേഗം പോയി മറ്റുള്ളവരോട് അത് പറയുവീൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:5 വാക്യത്തിലും നമുക്കത് കാണാം. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഈ ചോദ്യം ഇന്നും നമുക്ക് പലരോടും ചോദിക്കാനുണ്ട്. അതെ, ആ ജീവനുള്ളവന് വേണ്ടിയാണ് മരിച്ചവർക്ക് ചെയ്യുന്നു എന്ന പേരിൽ പല ഹീനമായ ആചാരങ്ങളും ഇന്ന് നടക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു വന്നിരുന്ന ഫ്രാങ്ക് മോറിസൺ എന്ന പത്രപ്രവർത്തകൻ അക്രൈസ്തവനും സംശയാലുമായിരുന്നു. യേശുവിനെ ചരിത്രത്തിലെ ഒരു ഇതിഹാസ കഥാപാത്രമാക്കുവാൻ അയാൾ വളരെയധികം പരിശ്രമിച്ചു. ക്രൂശീകരണം, ഉയർപ്പ് ഇവ അസംഭവ്യമെന്ന് തെളിയിക്കുവാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ അയാൾ അറിഞ്ഞില്ല, അസാധ്യത്തെ സാധ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് സർവശക്തനായ യേശു എന്ന്. അതെ, ഇതുപോലെ ഒഴിഞ്ഞ കല്ലറ തെളിവായിട്ടുണ്ടായിട്ടും വർഷത്തിൽ ഒരിക്കൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത്? ഉത്സവങ്ങളുടെ താല്പര്യമോ ആദായ ചിന്തയോ എന്തുമാകാം. ഉയർത്തെഴുന്നേറ്റ യേശു എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ വിളിച്ച പേരുകൾ ഈ കൂട്ടരെയും വിളിക്കേണ്ടതായി വരും. ഉയർത്തെഴുന്നേറ്റ യേശു എമൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവരെ വിളിച്ച പേരുകളുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24:25-26. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് മനസ്സിലാക്കുവാൻ താമസം, കേൾക്കാൻ താമസം, മനസ്സ് ഗ്രഹിക്കാൻ താമസം ഒക്കെ ജനത്തിന് വരുന്നതിൻ്റെ കാരണം ഗ്രഹിക്കാൻ തക്ക പാകത്തിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടവർ കൊടുക്കാത്തത് കൊണ്ടാണ്. നാം വ്യക്തിപരമായും സഭയായും കൂടി വരുമ്പോഴും നമ്മുടെ പാപത്തിന് പരിഹാരകനായവനെ, അവൻ ഇന്ന് നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നതും എപ്പോഴും ഓർക്കേണ്ടതാണ്. ദൈവപുത്രനെ ചവിട്ടിക്കളകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീനെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ കാണാം. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്ന് വചനം വ്യക്തമാക്കുന്നു. ഹീബ്രൂ ചാപ്റ്റർ 10:31. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ തന്നെ ഏൽപ്പിച്ചവർക്ക് കൊടുത്തില്ല എങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമെന്ന് ദൈവം ചുമതല ഏൽപ്പിച്ചവർ ഓർക്കേണ്ടുന്നതാണ്. ഇത് മറക്കാനുള്ള കാര്യമല്ല. മരിച്ചവരുടെ ഇടയിൽ വർഷത്തിൽ ഒരിക്കൽ ക്രിസ്തുവിനെ തിരയുന്നവരോട് അവൻ്റെ വരവേറ്റവും അടുത്ത ഈ നാഴികയിൽ യെശയ്യാപ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനെ ജീവിതത്തിൻ്റെ ഓരോ നാഴികയിലും ഓർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഓർമ്മ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഓരോ നിമിഷവും അവനെ ഓർക്കുക. നിനക്ക് വേണ്ടി അവൻ അനുഭവിച്ച വേദനയെ നീ ഓർക്കുക. പ്ലീസ് റിമെമ്പർ, ഗോഡ് ഇസ് നോട്ട് ദ ഗോഡ് ഓഫ് ദ ഡെഡ് but of the living. God is not the God of the dead but of the living. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. അനാചാരങ്ങളിൽ വീണു പോകാതിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.